നമസ്കാരം ജോജി വർഗീസ്. ജോജി, കാട്ടുപന്നിയുടെ ഇറച്ചി കഴിച്ച ശേഷം അബോധാവസ്ഥയിലായിരുന്ന മലയാളി കുടുംബത്തിലെ മൂന്ന് പേരുടെയും ആരോഗ്യനിലയിൽ മാറ്റം കണ്ടുവരുന്നു എന്ന വാർത്തകൾ കണ്ടിരുന്നു. ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എന്താണ് ഒന്ന് പറയാമോ?
ഷിബുനെ അമ്മച്ചയും ഇപ്പൊ റീഹാബിലിറ്റേഷൻ വാർഡിലോട്ട് മാറ്റി. അവർക്ക് ഇനിയും മെഡിക്കൽ വാർഡിൽ നിൽക്കേണ്ട ആവശ്യമില്ല. സുബിയ ഇത് ഇപ്പോഴും മെഡിക്കൽ വാർഡിൽ തന്നെയാണ്. ഐ ബിലീവ് ഇൻ അബൌട്ട് എ വീക്സ് ടൈം സുബി റെഡി ആവും റീഹാബിലോട്ട് മാറാന്. നൗ റീഹാബിൽ എത്ര നാൾ സ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ ഇരിക്കും. സം പീപ്പിൾ വിൽ കം ഡൗൺ ഫാസ്റ്റർ, ചിലർക്ക് ടൈം എടുക്കാം. ഡെഫിനറ്റ്ലി അമ്മച്ചി ചിലപ്പം ഇച്ചിരി കൂടുതൽ ടൈം എടുക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് അനുസരിച്ച് അവര് റീഹാബിലിറ്റേഷനിലേക്ക് മാറി എന്ന് പറയുമ്പോൾ സംസാരിക്കാൻ തുടങ്ങിയോ എങ്ങനെയാണ്?
യെസ്, അമ്മച്ചയും ശുഭവും നല്ലപോലെ സംസാരിക്കും, കണ്ണുതുറന്ന്. റീഹാബ് എന്ന് പറയുന്നത് ബേസിക്കലി വീണ്ടും കൈയും കാലും ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ഒരു സപ്പോർട്ട് മെക്കാനിസമാണ്. ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരും സംസാരിക്കും. സുബി സംസാരിക്കും, ബട്ട് മെമ്മറി ലോസ് നല്ലപോലെ ഉണ്ട്. സോ പലപ്പോഴും ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ചിലപ്പം ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ മറന്നുപോകും. പിള്ളേരെ കണ്ടിട്ടാണേലും നെക്സ്റ്റ് ഡേ ഓർത്തിരിക്കത്തില്ല ഞാൻ പിള്ളേരെ കണ്ടിരുന്നു എന്ന്. മെമ്മറി ലോസ് ഇഷ്യൂ.
ഓക്കെ, ഫുള്ളി അവർ സംസാരിക്കുന്ന രീതി എന്നൊക്കെ പറയുന്നത് ശരിക്കും ക്ലിയർ ആയിട്ട് തന്നെയാണോ?
ഷിബുവും അമ്മച്ചിയും ഡെഫിനറ്റ്ലി നല്ലപോലെ ക്ലിയർ ആയിട്ട് തന്നെയാണ് മലയാളം സംസാരിക്കുന്നത്.
ഓക്കെ, എന്തായാലും വളരെ അപകടകരമായ ഒരു നിലയിൽ നിന്നാണ് അവര് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. എന്തായാലും വളരെ സന്തോഷം നിറഞ്ഞൊരു വാർത്ത തന്നെയാണത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവരെന്തായാലും ഇപ്പോൾ അപകട നില തരണം ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അല്ലേ?
ഓക്കെ,
പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ ഇനി എത്ര നാൾ ഇവർക്ക് ആവശ്യമായി വരുമെന്നോ ഡോക്ടർമാരോ ആരോഗ്യ വിദഗ്ധരോ മറ്റോ പറയുന്നുണ്ടോ?
ഡോക്ടേഴ്സ് ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് ദേ സേ അറ്റ്ലീസ്റ്റ് ജനുവരി അവസാനം വരെ റീഹാബിലിറ്റേഷൻ വേണ്ടി വരും. ബോത്ത് ഇൻസൈഡ് ദ ഹോസ്പിറ്റലും ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലായിട്ട്. ഈ ഹോസ്പിറ്റൽ റീഹാബ് യൂഷ്വലായിട്ട് ഇറ്റ് വിൽ ബി ഫോളോഡ് ബൈ 1 month ഓഫ് കമ്മ്യൂണിറ്റി റീഹാബ്. അപ്പം സ്റ്റിൽ ദി എൻഡ് ഓഫ് ജാൻ ഡെഫിനറ്റ്ലി. അത്രയാവുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അന്നേരം പറയാം.
ഓക്കെ, റീഹാബിലിറ്റേഷനിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, അവരുടെ ഫിസിക്കൽ മൂവ്മെന്റ്സ് എങ്ങനെയാണ്?
എക്സ്ട്രീംലി സ്ലോ. വാക്കേഴ്സും ബാക്കിയുള്ള എല്ലാ ടൈപ്പ് ഓഫ് സപ്പോർട്ട് മെക്കാനിസംസ് വെച്ചാണ് അവർ നടക്കുന്നതും ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നതും.
ഓ, അപ്പോൾ അവർ ബെഡിൽ നിന്ന് എണീക്കുന്നതും നടക്കുന്നൊക്കെ ഉണ്ട് ഇപ്പോൾ?
Yeah, obviously. Yes. Think of it as a person in the middle of a paralysis. ഒരാൾ വീണ്ടും നടക്കാനും കൈയും കാലും ഉപയോഗിക്കാനും ശ്രമിക്കുന്ന ഒരു ഒരു രംഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിന്റെ വെരി ഫസ്റ്റ് സ്റ്റെപ്സ് എന്നാണ് സംഭവിക്കുന്നത്. സോ വളരെ സ്ലോ സ്റ്റെപ്സ് വിത്ത് എ വാക്കർ. ഡെഫിനറ്റ്ലി എലോൺ അല്ല, സൈഡിൽ ഒരാളുണ്ടാവും, ഒരു സപ്പോർട്ട് പേഴ്സൺ ഉണ്ട്. അത് ഹോസ്പിറ്റലായിരിക്കുമ്പം ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഫീഡ് ചെയ്യും, സെൽഫ് ഫീഡിംഗ് ഉണ്ട്. ബട്ട് ഇറ്റ് ടേക്സ് അബൌട്ട് 3 minutes. ഇപ്പോൾ ഒരു ഒരു സ്പൂൺ ഫുഡ് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മൗത്ത് വരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് അബൌട്ട് 2 to 3 minutes ഫോർ ദാറ്റ് ആക്ഷൻ ടു ബി കംപ്ലീറ്റഡ്. അപ്പോൾ ഒരു സ്ലോ സ്റ്റെപ്സ് ബാക്ക് ഇൻടു യൂസിംഗ് ദ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് അഗൈൻ, അല്ലെങ്കിൽ ഫൈൻഡിംഗ് മസിൽ കോർഡിനേഷൻ.
ഓക്കെ, സിബുവിന്റെ ഭാര്യ സുബിയും നടക്കാൻ തുടങ്ങി?
സുബി ഇപ്പോഴും മെഡിക്കൽ വാർഡിലായതുകൊണ്ട് നടക്കും. പറഞ്ഞാലും അത് സപ്പോർട്ട് ഓൺ ബോത്ത് സൈഡിലാണ്. വളരെ വളരെ ലിമിറ്റഡ് സ്റ്റെപ്സ് മാത്രം.
ഓക്കെ, എന്തായാലും അവർ റിക്കവറി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം പാരലൈസ്ഡ് ആവും, കോമയിലാകും എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നല്ലോ പുറത്തു
വന്നുകൊണ്ടിരുന്നത്. ഡോക്ടേഴ്സിന്റെ ആദ്യത്തെ പ്രോഗ്നോസിസ് വെച്ചിട്ട് ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്താൻ അറ്റ്ലീസ്റ്റ് 2 months എടുക്കുമെന്ന് പറഞ്ഞ്. സോ ഇത് 1 month കൊണ്ട് ഈ സ്റ്റേജിൽ എത്തി, വിച്ച് ഈസ് വി എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അതങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പിന്നെ ഒരു ഫർദർ 4 months റീഹാബ് വേണമെന്ന് പറഞ്ഞു. വി ആർ ഹോപ്പിംഗ് അതും ഈ പറയുന്നുള്ള ഇച്ചിരി ഫാസ്റ്റ് ആയി കഴിഞ്ഞാൽ പറ്റും, 2 months റീഹാബ് മതിയായിരിക്കും എന്ന് ഹോപ്പ് ചെയ്യുന്നു.
അതുപോലെ ഇപ്പോൾ ഇത് ബോട്ടുലിസം എന്ന ഗുരുതരമായ രോഗമാണെന്നാണല്ലോ ആരോഗ്യ വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരുന്നത്. അപ്പൊ ഇത് അവർക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ?
ടെസ്റ്റുകൾ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബോട്ടുലിസം ഇറ്റ്സെൽഫ് അപ്പറന്റ്ലി ഹാസ് മൾട്ടിപ്പിൾ സ്ട്രെയിൻസ് ഉണ്ട്. സ്ട്രെയിൻ എ ടു സ്ട്രെയിൻ കെ വരെ ഉണ്ട്. എല്ലാ സ്ട്രെയിനുകളും ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈച്ച് സ്ട്രെയിൻ ടേക്സ് അബൌട്ട് 2 to 3 weeks ടു ടെസ്റ്റ് ഔട്ട്. അപ്പൊ ഇപ്പം പറയാൻ പറ്റുന്ന സ്ട്രെയിൻ എ ബി സി ഡി അല്ലെന്നാണ്. പക്ഷെ എന്നാലും ഇനി ബാക്കി കിടപ്പുണ്ട്. ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രീറ്റ് ചെയ്ത ഡോക്ടർ ലിസ് ഫിലിപ്സ്, ഷീ വാസ് ദി ഹെഡ് ഡോക്ടർ ഫോർ ദി എൻറ്റയർ ടീം ഓഫ് ഡോക്ടേഴ്സിന്റെ. പുള്ളിക്കാരത്തിന്റെ എക്സ്പീരിയൻസിലും ബാക്കിയുള്ള എന്താ പറയുക ടെസ്റ്റുകളുടെ ഒരു ഒരു ബേസിസിലും പുള്ളിക്കാരത്തിൽ നാരോ ഡൗൺ ചെയ്തത് ബോട്ടുലിസം എഫ് അല്ലെ ബോട്ടുലിസം കെ സ്ട്രെയിൻ ആയിരിക്കും. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചെയ്തത്. ആൻഡ് ദാറ്റ് ഡെഫിനറ്റ്ലി വർക്ക്ഡ് ഔട്ട്. ബട്ട് ഇതൊരു ഇവർ പറയുന്നത് ബോട്ടിലിസം ഒരു അത്രയ്ക്ക് ഡോക്യുമെന്റഡ് കേസ് അല്ല. ദി ലാസ്റ്റ് മേജർ ഔട്ട്ബ്രേക്ക് ഓഫ് ബോട്ടിലിസം വാസ് ഇൻ 82 or 83 അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ദി ലിറ്ററേച്ചർ ഓൺ ബോട്ടിലിസം വളരെ വീക്ക് ആണ്. അപ്പോൾ നമ്മളും വി ആർ ലേണിംഗ് തിങ്സ് ആസ് വി ഗോ അലോങ്. ഡോക്ടേഴ്സ് ആർ ലേണിംഗ് തിങ്സ് ആസ് വി ഗോ അലോങ്.
ഓക്കെ, തീർച്ചയായിട്ടും. ഇവർ തളർന്നു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണെന്നായിരുന്നല്ലോ ഡോക്ടർമാരും മറ്റും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതേക്കുറിച്ച് ഡോക്ടർമാർ എന്താണ് പറയുന്നത്?
ഡോക്ടേഴ്സ് ആക്ച്വലി കൺഫേംഡ് ആയിട്ട് അന്നും പറഞ്ഞിട്ടില്ല പാരലൈസ്ഡ് ആയി പോകും എന്ന് പറഞ്ഞിട്ടില്ല. അതിന് നല്ലൊരു പോസിബിലിറ്റി ഉണ്ട് ലോങ് ടേം എഫക്ട്സിൽ പാർഷ്യൽ അല്ലെങ്കിൽ ഫുൾ പാരലൈസിസ്, പാർഷ്യൽ അല്ലെങ്കിൽ ടോട്ടൽ മെമ്മറി ലോസ്. ഈ രണ്ട് ആഫ്റ്റർ എഫക്ട്സ് ഇതിന്റെ ലോങ് ടേം എഫക്ട്സ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഇൻഫർമേഷൻ വന്നിട്ടുള്ളത് സ്റ്റേറ്റ്സിലുള്ള CDC നിന്നാണ്.
ഈ രോഗം സ്ഥിരീകരിക്കാനുള്ള ടെസ്റ്റുകളും മറ്റും നടക്കുന്നുണ്ടായിരുന്നല്ലോ. ഓസ്ട്രേലിയയിലേക്ക് വരെ എന്റെ സാമ്പിളുകൾ എത്തിയതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിലേതെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ടുകളും മറ്റും വന്നു തുടങ്ങിയോ?
ഇല്ല, ഒരു റിസൾട്ടും വന്നു തുടങ്ങിയിട്ടില്ല.
ഓക്കെ, ഇപ്പോ കുട്ടികൾ എവിടെയാണ്?
ഞങ്ങളുടെ വീട്ടിലാണ്, എന്റെ വീട്ടിലാണ്.
ആ ഓക്കെ. എവിടെ എനിക്കൊന്ന് ഫാമിലി ഒക്കെ എത്തിയെന്ന് തോന്നുന്നു അല്ലേ?
അതായത് സുബിയുടെ ബ്രദർ എത്തിയിട്ടുണ്ട്.
എങ്ങനെയായിരുന്നു ഫാമിലിക്ക് ഇവരെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രതികരണം?
ഡെഫിനറ്റ്ലി അതൊരു ക്വൈറ്റ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. ഐ തിങ്ക് ബിക്കോസ് മലയാളത്തിൽ ബോട്ടിലിസം എന്നുള്ള ട്രാൻസ്ലേഷൻ ടു മലയാളം ഇല്ലെന്ന് തോന്നുന്നു. സോ ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ആസ് ഫുഡ് പോയിസണിങ്. ആൻഡ് ഫുഡ് പോയിസണിങ് എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മുടെ ഒരു 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 പിക്ചർ വരുന്നത് ഡയറിയ, വോമിറ്റിംഗ്, സിവിയർ ഡീഹൈഡ്രേഷൻ കാരണം ഒരു ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലൈസേഷൻ, കുറച്ച് ട്രിപ്പ് വേണ്ടി വരുന്നതായിരിക്കും, അത്രയേ ഉള്ളൂ. അത് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് സിറ്റുവേഷന്റെ ആക്ച്വൽ ഇന്റൻസിറ്റി എന്തുവാന്ന് മനസ്സിലായത്.
ഷിബുവിന്റെ അമ്മ നാട്ടിലേക്ക് പോകണമെന്നും മറ്റും ആഗ്രഹം പ്രകടിപ്പിച്ചതായി വാർത്തകൾ കണ്ടിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ അമ്മച്ചിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താറായോ?
ആർക്കും ഇതുവരെ ട്രാവൽ ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. നോ ഫ്ലൈങ് ആണ്. അതുകൊണ്ട് അതിലേക്ക് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാലും ത്രൂ ദ റീഹാബിലിറ്റേഷൻ പ്രോസസ് അവർ ഒരു നോ ഫ്ലൈ സ്റ്റേറ്റസിൽ തന്നെ നിൽക്കും. പക്ഷെ അമ്മച്ചിക്ക് നാട്ടിൽ പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അമ്മച്ചിക്ക് എന്ന് പറയുന്ന സത്യത്തിൽ ഹോസ്പിറ്റൽ ഫുഡ് തീരെയും പിടിക്കുന്നില്ല. കഞ്ഞിയും പയറും ആ താല്പര്യം. അതിപ്പം വെളിയിൽ നിന്നുണ്ടാക്കി കൊടുക്കുന്നു. അതിപ്പോഴാണ് ഞങ്ങളെ അലോവ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽ അലോവ് ചെയ്യുന്നത് വെളിയിൽ നിന്ന് ഫുഡ് കൊടുക്കാനൊക്കെ. അപ്പൊ അതുവരെ എന്താ പറയുക, ബോയിൽ പൊടിയായിട്ടും സാധനങ്ങളും പുള്ളിക്കാർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല.
സോളിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ ഇവർക്ക് കഴിക്കാമോ?
ഇപ്പം സോളിഡ് ഫുഡിലോട്ട് മാറിയിട്ടുണ്ട് എല്ലാരും, മൂന്ന് പേരും.
ഓക്കെ, കൊള്ളാം. അപ്പം കുട്ടികൾ എങ്ങനെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കാറൊക്കെ ഉണ്ടോ?
ഉണ്ട്, വീക്കെൻഡിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ അവർ സംസാരിക്കാൻ തുടങ്ങിയ പിന്നാണ് കൊണ്ടുപോയി തുടങ്ങിയത്.
ഓക്കെ, അപ്പം കുട്ടികൾക്ക് എങ്ങനെ ഇവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ?
ഏറ്റവും ഇളയ കുഞ്ഞിന് ഒരു വയസ്സേ ഉള്ളൂ. സോ നമുക്ക് അദ്ദേഹം പുള്ളിക്കാർക്ക് വേണ്ടി കമന്റ് ചെയ്യാൻ പറ്റില്ല.
ഷിബുവും കുടുംബവും കഴിച്ചു എന്ന് പറയപ്പെടുന്ന കാട്ടുപന്നിയുടെ ഇറച്ചി ഷിബു വേട്ടയാടി കിട്ടിയതല്ല, മറിച്ച് മറ്റാരോ നൽകിയതാണ് എന്നൊരു ഒരു സുഹൃത്ത് ഞങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് സ്ഥിരീകരിക്കാൻ
കഴിഞ്ഞിട്ടുണ്ടോ?
ഇപ്പോൾ ഷിബു സംസാരിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് സംഭവിച്ചത് എന്താണെന്ന കാര്യം ഷിബു പറയുകയോ മറ്റോ ഉണ്ടായോ?
ഷിബുവിന് മാത്രമേ ഇതിന്റെ ഒരു സത്യാവസ്ഥ പറയാൻ പറ്റുള്ളൂ. ഷിബുവിന്റെ വീട്ടിലൊരു വലിയ ചെസ്റ്റ് ഫ്രീസർ ഉണ്ട്, ഒരു ഡീപ് ഫ്രീസർ. ആ ഡീപ് ഫ്രീസറിനകത്ത് ഷിബു ഹണ്ടിങ്ങിന് പോയിട്ടുള്ള മീറ്റും ഷിബുവിന്റെ ഫ്രണ്ട്സ് പലരും കൊടുത്തിട്ടുള്ള ഇറച്ചികളും പല ദിവസങ്ങളായിട്ട് പല സമയത്ത് കിട്ടിയ സാധനങ്ങൾ 20 to 30 kilos ഓഫ് മീറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു. അലോങ് വിത്ത് ഫിഷിംഗിന് പോയപ്പോൾ കിട്ടിയ ഫിഷും സാധനങ്ങളൊക്കെ ഈ ഡീപ് ഫ്രീസറിനകത്ത് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ദിവസം അതിനകത്ത് നിന്ന് ഒരു ബണ്ടിൽ എടുത്തു. ഈ ബണ്ടിൽസ് ആർ അൺമാർക്ക്. അത് ആര് കൊടുത്തതെന്നൊന്നും അത് മാർക്ക് ചെയ്തിട്ടില്ല. ഏത് ഡേറ്റിലാണ് വന്നതെന്നും മാർക്ക് ചെയ്തിട്ടില്ല.
കാട്ടുപന്നിയുടെ ഇറച്ചി തന്നെയാണെന്നുള്ളത് ഷിബു സമ്മതിക്കുന്നുണ്ടോ?
ബാക്കിയാണ് അവരുടെ ടേബിൾ ടോപ്പിൽ കണ്ടതും അവരുടെ കുക്കിംഗ് റേഞ്ചിൽ ഇരുന്നതും എല്ലാം ഒരു സോസ് ആണ്.
ഓക്കെ, അത് ഷിബു ഹണ്ട് ചെയ്ത് കൊണ്ടുവന്നതാന്ന്, വേട്ടയാടി പിടിച്ചതാന്നുള്ളതിനെ കുറിച്ച് ഷിബുവിന് ഇപ്പോൾ ഓർമ്മയുണ്ടോ?
ഒരു പാക്കറ്റ് എടുത്തു എന്നേ ഉള്ളൂ. പുള്ളിക്ക് തന്നെ അറിയത്തില്ല അത് ഏത് പാക്കറ്റ് ആണ്. അത് പുള്ളി ഹണ്ട് ചെയ്തതാണോ അല്ലെ ആരെങ്കിലും ഫ്രണ്ട്സ് കൊടുത്തതാണോ? ഡെഫിനറ്റ്ലി അത്രയും ഓർത്തുവരിക്കുന്നില്ല. ബിക്കോസ് ആ പാക്കറ്റിൽ ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ല. സോ എനിത്തിങ് റിഗാർഡിംഗ് ദി എന്താ പറയുന്നത് സോഴ്സ് ഓഫ് ദിസ് മീറ്റ് സ്പെക്കുലേഷൻ മാത്രമാണ്.
ഓക്കെ, തീർച്ചയായിട്ടും. ന്യൂസിലൻഡിൽ കാട്ടുപന്നിയുടെ ഇറച്ചി കഴിച്ച ശേഷം അബോധാവസ്ഥയിലായിരുന്ന മലയാളി കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് പങ്കുവച്ചതിന് വളരെയധികം നന്ദി ജോജി വർഗീസ്.
No problem.